The editorial. രണ്ടായിരത്തി 2024 മെയ് 23 വ്യാഴം 1199 ആണ്ട് ഇടവം 9 ദീപികയുടെ എഡിറ്റോറിയൽ. അവയവ കച്ചവട റാക്കറ്റിന്റെ അടിവേരറക്കണം. അവയവ കച്ചവടത്തിന്റെ കണ്ണികൾ കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നുവെന്ന വാർത്ത ഞെട്ടലുളവാക്കുന്നതാണ്. ദാരിദ്ര്യത്തിന്റെ പാരമ്യത്തിൽ സ്വന്തം അവയവം പോലും വിൽക്കാൻ തയ്യാറാകുന്ന പാവങ്ങളെ വശീകരിച്ചും ചതിയിൽപ്പെടുത്തിയും നടത്തുന്ന ഈ ക്രൂരതയുടെ പിന്നിലുള്ള വൻ തോക്കുകളെ അടക്കം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിനായി സംസ്ഥാന പോലീസിന്റെ അന്വേഷണം മതിയാകില്ലെന്നാണ് ഇതുവരെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അവയവ കച്ചവടക്കാരെ എത്രയും പെട്ടെന്ന് അഴിക്കുള്ളിലാക്കിയില്ലെങ്കിൽ അത് വലിയ സാമൂഹിക വിപത്തായി മാറും. നിരവധി തവണ ഇറാനിലേക്ക് ഇരകളുമായി സുഗമമായി യാത്ര ചെയ്യാൻ ഇപ്പോൾ പിടിയിലായ പ്രതിക്ക് കഴിഞ്ഞുവെന്ന് തന്നെ ആശങ്കയുണ്ടാക്കുന്നതാണ്. യാതൊരു കണക്കുമില്ലാതെ ഇതര സംസ്ഥാന തൊഴിലാളികൾ എത്തുന്ന കേരളത്തിൽ ഇത്തരമൊരു റാക്കറ്റിന് ഇരകളെ കിട്ടുക പ്രയാസമില്ലാത്ത കാര്യമാണ്. അത് മുതലെടുത്താണ് അവയവ കച്ചവടക്കാർ ഇവിടെ വല വിരിച്ചിരിക്കുന്നത് എന്ന് വേണം അനുമാനിക്കാൻ. ഇത്തരം കേസുകളിൽ പലപ്പോഴും തെളിവുകൾ ശേഖരിക്കാനും മുഴുവൻ കണ്ണികളെയും അകത്താക്കാനും കഴിയാതെ വരുന്നത് അന്വേഷണത്തിലുണ്ടാകുന്ന സങ്കീർണതകൾ കൊണ്ടാണ്. വിവിധ സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലും ബന്ധപ്പെട്ട് കിടക്കുന്ന കേസായതിനാൽ സംസ്ഥാന പോലീസിന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറെ പരിമിതികളുണ്ട്. ഏതാനും ദിവസം മുമ്പ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സാബിത് നാസർ എന്നയാൾ പിടിയിലായതോടെയാണ് അവയവ കച്ചവടത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നു തുടങ്ങിയത്. വിദേശത്തു നിന്ന് വരുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. ഇരകളെ പറഞ്ഞു വിശ്വസിപ്പിച്ച് വിദേശത്ത് കൊണ്ടുപോയി അവയവ കച്ചവടം നടത്തുന്നതായി ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. മുംബൈയിൽ ഒരാളെ പിടികൂടിയപ്പോഴാണ് സാബിത് നാസറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇന്റലിജൻസിന് ലഭിച്ചത്. ഇയാളുടെ ഫോണിൽ നിന്ന് അവയവ കച്ചവടത്തിന്റെ വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തു. ഇരകളെ കുവൈറ്റിൽ എത്തിച്ച ശേഷം അവിടെ നിന്ന് ഇറാനിലേക്ക് കൊണ്ടുപോകും. ഇറാനിലെ ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടത്തിയിരുന്നത്. 2019 മുതൽ ഈ റാക്കറ്റ് പ്രവർത്തിക്കുന്നുവെന്നാണ് സംശയിക്കപ്പെടുന്നത്. ഹൈദരാബാദാണ് റാക്കറ്റിന്റെ കേന്ദ്രമെന്നാണ് കരുതുന്നത്. കേരളത്തിൽ നിന്ന് എത്ര പേരെ ഇത്തരത്തിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഇവരെ കണ്ടെത്തി വിശദമായി പരിശോധിച്ചാലേ മാഫിയ സംഘത്തിന്റെ വ്യാപ്തി വെളിവാകൂ. പ്രത്യേക സംഘത്തെ നിയോഗിച്ച് കേരള പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ദേശീയ ഏജൻസി അന്വേഷിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദമാകുക. തൊഴിലാളികളും ദരിദ്രനും വിദ്യാഭ്യാസം കുറഞ്ഞവരുമായ ഇരകളെ ചതിയിൽപ്പെടുത്താൻ ഇത്തരം റാക്കറ്റുകൾക്ക് എളുപ്പം കഴിയുമെന്നതാണ് ഏറെ സങ്കടകരം. തൊഴിലും വരുമാനവും ഇല്ലാത്ത അവസ്ഥയിൽ അവയവം വിറ്റിട്ടാണെങ്കിലും ജീവിതം കരുപ്പിടിപ്പിക്കാൻ തയ്യാറാകുന്നവരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നതുകൂടി വെളിവാക്കുന്നതാണ് ഈ സംഭവം. ലോകമെമ്പാടും സമ്പന്നരും സ്വാധീനമുള്ളവരും വലിയ വില നൽകി അവയവങ്ങൾ വാങ്ങാൻ തയ്യാറാണ്. ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സൗകര്യമൊരുക്കുന്ന രാജ്യങ്ങളിൽ മുൻനിരയിലാണ് ഇറാൻ. അവയവദാനത്തിന് ഇന്ത്യയിൽ കർശന നിയമങ്ങൾ നിലവിലുണ്ട്. എന്നിരുന്നാലും പണം നൽകി അവയവങ്ങൾ സംഘടിപ്പിച്ചു നൽകുന്ന ഇടനിലക്കാർ കേരളത്തിലടക്കം സജീവമാണ്. ഇവരും ലക്ഷ്യം വെക്കുന്നത് ദരിദ്രരെയാണ്. അവയവ കച്ചവടക്കാരുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമാനുസൃതം നടക്കുന്ന അവയവദാനത്തെയും അവയവ മാറ്റ ശസ്ത്രക്രിയകളെയും ദോഷകരമായി ബാധിക്കും. കേരളത്തിലടക്കം വൃക്കയും കരളും ഒക്കെ മാറ്റിവെക്കാൻ കാത്തിരിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. സാമ്പത്തിക പ്രയാസങ്ങൾ നിരവധി പേരെ നിരാശരാക്കുമ്പോൾ പണമുള്ളവർക്ക് അവയവങ്ങളുടെ ലഭ്യതക്കുറവും നിയമ പ്രശ്നങ്ങളുമാണ് പ്രതിസന്ധി. അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സന്നദ്ധ സംഘടനകൾ കേരളത്തിൽ സജീവമാണ്. അവയവ കച്ചവടത്തിന്റെ വാർത്തകൾ പുറത്തുവന്നതിനു പിന്നാലെ ഇവരെ സംശയത്തിന്റെ നിഴലിലാക്കാൻ ചിലർ രംഗത്ത് വന്നിട്ടുണ്ട്. അവയവ കച്ചവട റാക്കറ്റിനെ കുറിച്ചുള്ള അന്വേഷണം കുറ്റമറ്റ രീതിയിൽ സമയബന്ധിതമായി നടന്നില്ലെങ്കിൽ ഇത്തരം സംശയങ്ങൾ അപകടകരമായ രീതിയിലേക്ക് വളരും. അന്വേഷണ ഏജൻസികൾ ഇതും കണക്കിലെടുക്കണം. നിലവിൽ പിടിയിലായ ചെറുമീനുകളിൽ അന്വേഷണം അവസാനിക്കരുത്. റാക്കറ്റിന്റെ ബുദ്ധി കേന്ദ്രങ്ങളെ അടക്കം വലയിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പട്ടിണിപാവങ്ങൾ ഏറെയുള്ള നമ്മുടെ രാജ്യത്ത് ഇരകളാകുന്നവരുടെ എണ്ണം ചെറുതായിരിക്കില്ല.
The editorial.